തീർച്ചയായിട്ട് നമുക്ക് 2 കൊരിന്ത്യർ 7 നിന്ന് അതിന്റെ ആദ്യത്തെ വചനം നമുക്ക് വായിക്കാം. പ്രിയമുള്ളവരെ, 2 കൊരിന്ത്യർ 7 അതിന്റെ ആദ്യത്തെ വചനം, 1 വചനം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെളിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. നാം ഇവിടെ കണ്ടത് ഈ അധ്യായം ആരംഭിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോഴതിന്റെ പുറകില് എന്തോ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, വാഗ്ദത്തങ്ങൾ പറയുന്നുണ്ടല്ലോ. അതിന്റെ തൊട്ടുപുറകിലുള്ള വാക്യം, അതായത് 2 കൊരിന്ത്യർ 6 അതിന്റെ 17 വചനം വായിച്ചാൽ നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു വാഗ്ദാനമാണ് നമ്മളവിടെ കാണുന്നത്. അവിടെ നാം കാണുന്നു, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നോക്കുക, എത്ര വലിയൊരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങളെ കൈക്കൊണ്ട്, ദൈവം പറയുകയാണ്, വലിയവനായ ദൈവം നമ്മളോട് പറയുകയാണ്, സഹോദരി നിന്നോട് പറയുകയാണ്, സഹോദര നിന്നോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യും. സർവശക്തനായ കർത്താവ്. ഈ പലയിടത്തും കർത്താവിനെ പല വിശേഷണങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ ഭാഗത്ത് നിന്ന് അങ്ങനെ അങ്ങ് വേഗത്തിൽ അങ്ങ് പോകരുത്, അവിടെ നിൽക്കണം. ആരാ നമ്മളെ മക്കളും പുത്രന്മാരും പുത്രിമാരും ആക്കാമെന്ന് പറഞ്ഞേക്കുന്നത്? കർത്താവാണ്. ഈ കർത്താവ് ആരാ? സർവശക്തനാണ്. ദൈവത്തെക്കാൾ സർവശക്തനായ ബന്ധങ്ങളുമുണ്ടോ? അങ്ങനെയുള്ള സർവശക്തനായ ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരും ആക്കും നമ്മളെ അവിടുന്ന് കൈക്കൊണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത്ര വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ചും ഈ ഭാഗം സഹോദരിമാർക്ക് വളരെ വളരെ സന്തോഷം നൽകേണ്ട ഒരു കാര്യമാണ്. കാരണം പുതിയ നിയമത്തില് ദൈവത്തിന് പുത്രിമാരുണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ഏക ഭാഗം ഇതാണ്. പല ഭാഗത്തും ദൈവത്തിന്റെ പുത്രന്മാർ, ദൈവത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പുത്രിമാർ എന്ന്, ദൈവത്തിന്റെ പുത്രിമാർ, ഡോട്ടേഴ്സ് ഓഫ് ഗോഡ്, ആ നിലയിൽ പറഞ്ഞിട്ടുള്ള പുതിയ നിയമത്തിലെ ഏക ഭാഗം ഇതാണ്. നമുക്കറിയാം, ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പറഞ്ഞാലും അതിന്റെ അകത്ത് ആരുണ്ട്? സഹോദരന്മാരുണ്ട്. ദൈവത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞാലും അതുണ്ട്. നമ്മളെ കാണുന്നുണ്ടല്ലോ, ആഴ്ചവട്ടത്തിലെ 1-ാം നാൾ അവർ അപ്പം നുറുക്കാൻ കൂടി വന്നു എന്ന് പറഞ്ഞാൽ അവരാ വന്ന് അപ്പം മാത്രം നുറുക്കിയതേ ഉള്ളൂ? അപ്പം നുറുക്കി വീഞ്ഞും കുടിച്ചു. വീഞ്ഞു കുടിച്ചു എന്നുള്ള പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട. അപ്പം നുറുക്കാൻ കൂടി വന്നു എന്ന് പറഞ്ഞാൽ അപ്പം നുറുക്കി വീഞ്ഞും കുടിച്ചു എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആരുമുണ്ട്? പുത്രിമാരുമുണ്ട്. ആദാമിൽ ഹവ്വയും ഉണ്ട്. ആ നിലയില് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ഇതാ, പ്രത്യേകിച്ച് സഹോദരി നിന്റെ വിഷം അറിയാവുന്നതുകൊണ്ട് കർത്താവ് പുതിയ നിയമത്തിൽ ഒരു ഭാഗത്തെങ്കിലും പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിന്നെ എന്റെ പുത്രിയാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം നിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കട്ടെ. ഇന്ന് രാവിലെ നാം കാണുന്നത് ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെളിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഇവിടെ ആര് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് ഈ കാര്യം പറയുന്നത്? നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ്. നാമാണ് നമ്മുടെ ജഡത്തിലെയും ആത്മാവിലെയും കന്മഷം നീക്കി നമ്മെ തന്നെ വെളിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കേണ്ടത്. ഈ ക്രിസ്തീയ ജീവിതത്തില് ദൈവം ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ദൈവം ചെയ്ത കാര്യങ്ങളാണ്, ആ കാര്യങ്ങളുണ്ട്. എന്നാൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും കൂടെ ചേർന്നാണ് ആ ക്രിസ്തീയ ജീവിതമായിരിക്കുന്നത്. നാം അതിന്റെ തലേ അധ്യായത്തിന്റെ ആദ്യത്തെ വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി, ദൈവത്തിന്റെ സഹപ്രവർത്തിക്കാരായി. പൗലോസ് പറയുന്നത് ദൈവം പ്രവർത്തിക്കുന്നു, ദൈവത്തിന്റെ കോ വർക്കേഴ്സ് ആണ് ഞങ്ങൾ. ദൈവം മാത്രം പ്രവർത്തിക്കുന്നു എന്നുള്ള അത് ഒരർത്ഥത്തിൽ ശരിയാണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അതിന് രണ്ടു വശമുണ്ട്. ദൈവം പ്രവർത്തിക്കുന്നു, ദൈവം ചെയ്യുന്നു. ദൈവം നമ്മുടെ പാപങ്ങളെ മോചിച്ചു. നമ്മുടെ ഭൂതകാലത്തില് നാം ചെയ്ത ആ അകൃത്യങ്ങളെല്ലാം അവിടുന്ന് ക്ഷമിച്ചു എന്ന് മാത്രമല്ല, അവിടുന്ന് അതിനെ ഓർക്കുക പോലുമില്ല. ദൈവം ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാൽ ദൈവം ചെയ്ത ഈ കാര്യം അതുള്ളപ്പോ അതിനോട് ചേർന്ന് അല്ലെങ്കിൽ അതിന്റെ തുടർച്ചയും അതിന് പൂരകവുമായിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെന്താ? ഇവിടെ അത്തരം ഒരു വചനമാണ് നമ്മൾ കാണുന്നത്. സകല ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നാം നീക്കി നമ്മെ തന്നെ വെളിപ്പാക്കുക എന്നൊരു കാര്യം നാം ഇവിടെ കാണും. പിശാച് വളരെ വളരെ സമർത്ഥമായ ഒരു പ്രവൃത്തിയാണ് സത്യത്തിന് പലപ്പോഴും ചെയ്തിട്ടുള്ളത്. അവരെന്താ ചെയ്തിട്ടുള്ളത്? ദൈവം ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, നമ്മൾ ആ ദൈവവഴിയിലെ വിളിക്കപ്പെട്ട ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിച്ചൊരു വ്യക്തതയില്ലാതെ പലപ്പോഴും പിശാച് ആക്കിക്കളയും. അതുകൊണ്ട് എന്ത് പറ്റും? പലർക്കും ദൈവം ചെയ്ത കാര്യങ്ങൾ അതിന്റെ അകത്ത് ദൈവം ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളിൽ പിന്നെ അതിന് മറ്റൊന്നും വേണ്ടതില്ലാതെ പൂർണ്ണമായ ഒരു കാര്യമാണ്. ആ കാര്യത്തെക്കുറിച്ച് ദൈവം ചെയ്തത് എവിടെ വരെയാണ്, നമ്മൾ ചെയ്യേണ്ടത് എവിടെ മുതലാണ്, എന്തെല്ലാമാണ്, ഇതിനെക്കുറിച്ചൊരു വ്യക്തതയില്ലാതെ പിശാച് ഇതിനെ തമ്മിൽ കൂട്ടിക്കൊഴിച്ചിടുമ്പോൾ പലർക്കും ദൈവം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് തന്നെ പലർക്കും സംശയമാണ്. നോക്കുക, ദൈവം എന്റെ പാപം മോചിച്ചു, ദൈവം എന്റെ പാപങ്ങളെ ക്ഷമിച്ചു, ദൈവം എന്നെ മകനും മകളുമായിട്ട് സ്വീകരിച്ചിരിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിന്റെ അകത്ത് പലർക്കും ഒരു വ്യക്തതയില്ല. ആ വ്യക്തതയില്ലാത്തതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അവരുടെ ക്രിസ്തീയ ജീവിതത്തിന് ഒരു ഉറപ്പും അടിത്തറയും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംശയം, ഞാൻ ദൈവത്താല് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ, എന്റെ പാപങ്ങൾ അവിടുന്ന് ക്ഷമിച്ചോ, പൂർണ്ണമായിട്ട് ക്ഷമിച്ചോ, ഞാൻ തീർച്ചയായിട്ടും എന്നെ അവിടുന്ന് കൈക്കൊണ്ടിട്ടുണ്ടോ, എന്റെ പൂർവകാല പാപങ്ങളെല്ലാം ക്ഷമിച്ചെങ്കിലും അത് ദൈവം ചിലത് കുറിച്ചു വെച്ചിട്ടുണ്ടോ, ചില സന്ദർഭത്തിൽ നീ അന്ന് അത് ചെയ്തുകൊണ്ട് ഇന്ന് ഞാൻ നിന്നെ ഈ നിലയിൽ പിടികൂടും എന്നുള്ള നിലയിൽ ദൈവം ഒരു രഹസ്യത്തിൽ ഒരു കണക്കുബുക്ക് സൂക്ഷിക്കുന്നുണ്ടോ? ഈ നിലയിലൊക്കെ ഉള്ള സംശയങ്ങളാണ് പല ക്രിസ്ത്യാനികളുടെയും മനസ്സിലുള്ളത്. പ്രിയമുള്ളവരെ, ദൈവം എന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു വ്യക്തത ഉണ്ടായിരിക്കണം. പിശാച് ഇത് കാണാതെ എല്ലാം കൂടെ ഒരു മൂടൽമഞ്ഞാക്കി നിർത്തിയിരിക്കും. അവൻ ചെയ്യുന്ന വേറൊരു കാര്യം, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ചും അതും ഒരു മൂടൽമഞ്ഞിൽ നിർത്തിയിരിക്കും. ചിലപ്പോ പറയും, ദൈവം അതെല്ലാം ചെയ്തു, നമ്മളെ അങ്ങ് വിശദീകരിച്ച് അങ്ങനെ അങ്ങ് കൊണ്ടുപോകും, നമ്മുടെ ഭാഗത്തു നിന്നും ചെയ്യണ്ട. അതിനെക്കുറിച്ച് ഒരു വ്യക്തതയില്ല പല വിശ്വാസികൾക്കും. അതുകൊണ്ടാണ് പലരും രക്ഷിക്കപ്പെട്ട കർത്താവിനെ അറിഞ്ഞ് ദൈവസഭയിൽ വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെയും പണത്തെ സ്നേഹിച്ചും ഓ അസൂയപ്പെട്ടും പോരുന്ന് വിളിച്ചും വാഗ്വാദമുള്ളവരായിട്ടും ഒക്കെ പോകുന്നത്. തങ്ങളുടെ ഭാഗത്ത് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തതയില്ല. പിശാച് അന്നേരം പറയാം, അതെല്ലാം ദൈവം ചെയ്ത് തീർത്തു, നിങ്ങളെ ഒരു വിശുദ്ധരാക്കി തീർത്തിരിക്കുന്നു, ആ നിലയിൽ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു, ഈ നിലയിൽ ആ കാര്യങ്ങൾ ഒരു വ്യക്തതയില്ലാതെ നിർത്തും. എന്നാൽ മുന്നോട്ട് പോകാനായിട്ട് താല്പര്യമുള്ള, അതിനായിട്ട് ഹൃദയം വെച്ചിട്ടുള്ള ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവനെ ഈ രണ്ട് കാര്യങ്ങളെയും ദൈവം എന്ത് നമുക്ക് വേണ്ടി ചെയ്തു, നമ്മൾ എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തത ഉണ്ടായിരിക്കണം. നമ്മൾ ഇവിടെ കാണുന്നത് നാം ചെയ്യേണ്ട കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളായിട്ടാണ് ഇവിടെ പറയുന്നത്. നാം ജഡത്തിലെ കന്മഷം നീക്കണം, നാം ആത്മാവിലെ കന്മഷം നീക്കണം, നമ്മെ തന്നെ വെളിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. വിശുദ്ധിയെ നാം തികയ്ക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇവിടെ പറയും. ജഡത്തിലെ കന്മഷങ്ങൾ എന്താണ്? ജഡത്തിന്റെ കാര്യങ്ങൾ ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ നാം അതിന്റെ ഒരു നീണ്ട ലിസ്റ്റ് നമ്മൾ കാണുന്നുണ്ട്. ആ കാര്യങ്ങൾ ഗലാത്യർക്കെഴുതിയ ലേഖനം അതിന്റെ അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ജഡത്തിലെ പല മാലിന്യങ്ങളെക്കുറിച്ചും അതിന്റെ 19, 20, 21 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. എന്താണ് കാണുന്നത്? ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പകാപിണക്കം, ജാലശങ്ക, ക്രോധം, ചാട്ടയം, ദുർണവൃക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കുത്ത്, തീർന്നില്ല മുതലായവ എന്നിവ തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. അങ്ങനെ അത് നീണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ആ ലിസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ജഡത്തിന് നമ്മുടെ ജഡത്തിന് ഉണ്ടാകാവുന്ന പല പല കന്മഷങ്ങളുണ്ട്. അസൂയ, പക, പിണക്കം, ഈ നിലയിലുള്ള കാര്യങ്ങളെ കടന്നു വരുന്നു. ഇത് കടന്നു വരുമ്പോൾ നാം എന്ത് ചെയ്യണം? കർത്താവേ, നാം പാടിയതുപോലെ അവിടെ നിന്നെ സ്നേഹിച്ചു, അവിടുത്തെ സ്നേഹത്തിന് ഞാൻ മുന്നോട്ട് പോകാനായിട്ട് ഹൃദയം വെച്ച് ആഗ്രഹിക്കുന്നു. കർത്താവേ, ഇത് ഈ കാര്യത്തിന് ഇന്ന് രാവിലെ എന്റെ ജഡത്തിന് ഇന്നുള്ള കാര്യങ്ങൾ നീ എനിക്ക് കാണിച്ചു തരുമ്പോ ഞാൻ വീണ്ടും അവിടുത്തെ രക്തത്തിന് മുമ്പാകെ വന്ന് കഴുകപ്പെട്ടവനായിട്ട് ഞാൻ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. നാം അങ്ങനെ ഒരു കാര്യം കാണുന്നുണ്ടല്ലോ, വെളിച്ചത്തിന് നടക്കുന്നവരെ കുറിച്ച് കാണുന്നുണ്ട്. അങ്ങനെ വെളിച്ചത്തിൽ നടക്കുന്നവൻ തന്റെ ജഡത്തിലെ കന്മഷം കാണും. ഒന്ന് യോഹന്നാനിലാണ് നാം ആ വചനം കാണുന്നത്. ഒന്ന് യോഹന്നാൻ 1 അധ്യായം അതിന്റെ ഏഴാമത്തെ വചനം, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നോക്കുക, നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട് എന്നുള്ളത് ഇംഗ്ലീഷില് പാഠങ്ങളെ അങ്ങനെയല്ല ചേർത്തിരിക്കുന്നത്. ഞാൻ വായിച്ചതുപോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മുടെ ജഡത്തിലെ കന്മഷം എന്ന് പറഞ്ഞാൽ എന്താ? അഴുക്ക്, അതിന്റെ അകത്തെ ജീർണത, അതിന്റെ അകത്തെ കറുപ്പ്. നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? വെളിച്ചം വേണം. വെളിച്ചമില്ലാതെ കാണാനൊക്കുമോ? ഇരുട്ടത്ത് പെട്ടെന്ന് കറണ്ട് പോയി, ഇരുട്ടാണ്. ഇരുട്ടത്ത് നമ്മുടെ ശരീരത്തിന് കരിപുരണ്ടിരുന്നാൽ നമ്മളത് കാണുകയില്ല. എന്നാൽ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നാം ഇത് കണ്ടുകൊണ്ടിരിക്കും. ജഡത്തിലെ പല കന്മഷങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ന ഒരുവൻ എന്ത് ചെയ്യും? കർത്താവിന്റെ മുമ്പാകെ ചെല്ലും. കർത്താവിനോട് പറയും, കർത്താവേ ഇതാ ഈ കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ടല്ലോ. അങ്ങനെ നടക്കുമ്പോ അങ്ങനെ ദൈവസന്നിധിയിൽ വന്ന് തന്നെ തന്നെ സമർപ്പിച്ച് ആ കാര്യത്തിൽ ഒരു വിടുതൽ ആഗ്രഹിക്കുമ്പോ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. പ്രിയമുള്ളവരെ, ഈ കാര്യങ്ങൾ നമ്മൾ എന്തുകൊണ്ടാണ് ഗൗരവമായിട്ട് എടുക്കുന്നത്? നമ്മെ സംബന്ധിച്ചൊരു വാഗ്ദത്തമുണ്ട്. ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമാക്കി നമ്മളെ തീർത്തിരിക്കുന്നു. ആ നിലയിൽ നമ്മളെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമുക്ക് തരുന്ന ഒരു ഉത്തരവാദിത്തമാണ്. ഇത് വലിയവനായ ദൈവത്തിന്റെ, വിശുദ്ധനായ ദൈവത്തിന്റെ പുത്രൻ, വിശുദ്ധനായ ദൈവത്തിന്റെ പുത്രി. അങ്ങനെയുള്ളപ്പോ ആ ദൈവത്തിന്റെ വിശുദ്ധിക്ക് ചേരാത്ത ഒരു കാര്യം എന്റെ ജഡത്തില് അതുള്ളത് അത് ശരിയല്ല. ആ കാര്യത്തോട് ബന്ധപ്പെടുത്തിയാണ് ഒരുവൻ കടന്നു വന്ന്, ദൈവമേ നീ വിശുദ്ധനായിരിക്കുന്നു, എന്റെ ജീവിതത്തില് നീ ആഗ്രഹിക്കുന്ന തരത്തില് ഇന്നും ഇന്നിന്റെ മേഖലകളില് ഒരു വിശുദ്ധി, ആ കാര്യത്തിൽ ഒരു വിടുതല്, ആ കാര്യത്തില് അതിനൊരു മാറ്റം അത് വന്നിട്ടില്ലല്ലോ എന്നുള്ളത് ആ വെളിച്ചത്തില്, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വെളിച്ചത്തില്, ദൈവം തരുന്ന കൃപയുടെ വെളിച്ചത്തില് നടക്കുമ്പോ നമ്മൾ അത് കാണും. ആ കന്മഷം ദൈവഭാവം കൊണ്ടുവന്നിട്ട് നമുക്ക് കഴുകി, അവിടുത്തെ രക്തത്താല് കഴുകി നമുക്ക് മോചനം നേടാനായിട്ട് കഴിയും. ഈ കാര്യങ്ങൾ നമുക്കൊരു വ്യക്തത ഉണ്ടായിരിക്കണം. പലപ്പോഴും ഇതിനെക്കുറിച്ചൊരു വ്യക്തതയില്ലാതെ ഇന്നത്തെ ക്രിസ്തീയ ലോകത്ത് പല കാര്യങ്ങൾ ആക്കി തീർത്തിരിക്കുകയാണ്. പല കാര്യങ്ങൾ അത് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ ഭാഗത്തുള്ള കുഴപ്പങ്ങൾ കാണുമ്പോൾ ദൈവസന്നിധിയിൽ ചെന്ന് അതിനെ കഴുകി പ്രാപിക്കുക എന്നുള്ളത് നാം ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്യാതെ അതിന് പകരമായിട്ട് മറ്റു പലതും ചെയ്ത് ഇതങ്ങ് നടന്നുകൊള്ളു എന്ന് വിചാരിക്കുന്ന ഒരു ചതി ഇന്നത്തെ ക്രിസ്തീയ ലോകത്തുണ്ട്. ഉപവാസത്തെക്കുറിച്ച് ഞാൻ ഒരു ദൈവദാസൻ എഴുതിയ ഒരു ലേഖനം കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചപ്പോൾ അദ്ദേഹം അതിന്റെ അകത്ത് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു, ഉപവാസം എന്ന് പറയുന്നത് അനുസരണത്തിന് പകരം വെക്കാവുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ അനുസരണത്തെ മറികടക്കാൻ വേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യമല്ല ഉപവാസം എന്ന് പറയുന്നു. അതായത് നീയും നിന്റെ സഹോദരനും തമ്മിലൊരു കാര്യം അത് രമ്യപ്പെടാനുള്ളപ്പോൾ അത്, അല്ലെങ്കിൽ നീ ഒരു കാര്യം കൊടുത്ത് വീട്ടാനുള്ളപ്പോൾ ഒരു കണക്ക് കൃത്യമാക്കി അതിന്റെ അകത്ത് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് ക്രമപ്പെടുത്താനായിട്ടുള്ളപ്പോ അതിനെ അഭിമുഖീകരിക്കാതെ ശരി രണ്ടു ദിവസം ഉപവാസം എടുത്തു കളയാ എന്ന് വിചാരിച്ച് രണ്ടു ദിവസം ഉപവാസമൊക്കെ എടുത്ത് പട്ടിണിയൊക്കെ കിടന്ന് കഴിയുമ്പം പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ആശ്വാസമൊക്കെ വരും. അപ്പൊ നമ്മളും വിചാരിക്കുമോ ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഒരു ചതിയാണിത്, ഒരു ചതിയായത്. അനുസരണത്തിന് പകരം വെക്കാൻ മറ്റൊന്നില്ല, അനുസരണം മാത്രമേ ഉള്ളൂ. നീ ആ ഒരു കാര്യം അത് തീർക്കേണ്ടതായിട്ടുണ്ടോ അത് തീർക്കുക. ഒരാളോട് ക്ഷമ പറയേണ്ടതായിട്ടുണ്ടോ പോയി ക്ഷമ പറയുക. അതിന് പകരം, ക്ഷമ പറയുന്നതിന് പകരം ഇവിടുത്തെ ചർച്ചിന്റെ ഓഫറിംഗ് ബോക്സിൽ 500 രൂപ കൊണ്ട് ഇട്ടെങ്കിൽ രക്ഷയില്ല. സഹോദര കബളിപ്പിക്കപ്പെടരുത്. വെറുതെ 500 രൂപയും പോയി നിന്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഇരിക്കുകയുള്ളൂ. വെറുതെ കബളിപ്പിക്കപ്പെട്ടു പോകരുത്. നാം അനുസരണത്തിന് പകരം വെക്കാൻ വേറൊരു കാര്യമില്ല. സഹോദരി, നീ ഒരു കാര്യം നിന്റെ സഹോദരിയുമായിട്ട് ക്രമപ്പെടുത്താനുണ്ടെങ്കിൽ അത് ക്രമപ്പെടുത്തുന്നതിന് പകരം ശരി ഇന്നത്തെ പാത്രങ്ങൾ മുഴുവൻ ഞാനൊക്കെ കഴുകിക്കളയാം എന്ന് വിചാരിച്ച് അതിനുവേണ്ടി 2 മണിക്കൂറൊക്കെ അധ്വാനിച്ച് കഴിഞ്ഞ് വീർത്ത് കുളിച്ചൊക്കെ വരുമ്പോ പാലിന്റെ കീഴിലെല്ലാം വിൽക്കുമ്പോൾ ഒരാശ്വാസം വരും. പക്ഷെ ആ ആശ്വാസം ഒരു ചതിയാണ്, ചതിയാണ്. അനുസരണത്തിന് പകരം വെക്കാൻ അനുസരണം മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഈ കാര്യങ്ങൾ നമ്മൾ എന്തുകൊണ്ടാണ് ഗൗരവമായിട്ട് എടുക്കുന്നത്? പലരും ഈ കാര്യങ്ങൾ ഗൗരവമായിട്ട് എടുക്കുന്നില്ലല്ലോ. പിന്നെ ഇവിടെ മാത്രം, ഈ സഹോദരന്മാർ മാത്രം ഈ കാര്യങ്ങൾ ഇത്രയങ്ങ് പറയുന്നത് എന്തിനാണ്? നിന്നെ സർവശക്തനായ കർത്താവിന്റെ പുത്രനും പുത്രിയും ആക്കിയിരിക്കുന്നു എന്നുള്ള സത്യത്തോട് ചേർന്ന് വരുമ്പോൾ ഇതെത്ര പറഞ്ഞാലും അറിയപ്പറ്റായ ഒരു കാര്യമാവുകയില്ല. ഓ, ജഡത്തിലെ കന്മഷങ്ങൾ ആ നിലയില് നാം നീക്കുക. നമുക്കതിനെക്കുറിച്ച് അറിയാം. നാം അതിന്റെ തൊട്ട് താഴെ വേറെ ഒരു കാര്യം നമുക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാകാത്ത ഒരു കാര്യം അവിടെ കിടപ്പുണ്ട്. എന്താണ്? നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷം. ആത്മാവിലെ കന്മഷമുണ്ടോ? ആത്മാവിലെ കന്മഷം എന്ന് പറഞ്ഞാൽ എന്താ? ജഡത്തിലെ കന്മഷം നമുക്കറിയാം, അതിന്റെ ഒരു ലിസ്റ്റ് നമ്മൾ വായിച്ചു. ആത്മാവിലെ കന്മഷം എന്ന് പറഞ്ഞാലോ അതെന്താണ്? അതിനെക്കുറിച്ച് ദൈവം തന്നെ നമുക്ക് തരട്ടെ, വിളിച്ച് നമുക്ക് തരട്ടെ. ഞാൻ ചിലപ്പോഴും അതിനെക്കുറിച്ച് ഓർക്കാറുള്ള ഒരു കാര്യമുണ്ട്. നമ്മുടെ ജഡം എന്ന് പറയുന്നത് ഒരു പുറന്തോടാണ്. അതിന്റെ ഉള്ളിൽ നമ്മുടെ ദേഹിയുണ്ട്, നമ്മുടെ മനസ്സുണ്ട്. അതിന്റെയും ഉള്ളിൽ നമ്മുടെ ആത്മാവുണ്ട്. ഈ ജഡത്തില് സംഭവിക്കുന്ന ആ കാര്യത്തില് ആ ചില കളങ്കങ്ങള്, ചില കാര്യങ്ങള്, അത് നമ്മള് കഴിവിന് പ്രാപിക്കാതെ ഇരുന്ന് കഴിയുമ്പോൾ അത് ക്രമേണ താഴേക്ക് 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 അടിഞ്ഞ് ചില നാളുകൾ കൊണ്ട് അത് മനസ്സിനും ഒരു മുറിവേൽപ്പിക്കുകയും തുടർന്ന് അത് കുറച്ചുകൂടി ആഴത്തിലേക്ക് ഇറങ്ങി ആത്മാവിന് ഒരു കന്മഷമായി അത് മാറുകയും ചെയ്യാം. ഒരു സഹോദരൻ പറഞ്ഞ ഒരു ഉദാഹരണം എനിക്ക് പലപ്പോഴും അത് സഹായകമായി തീർന്നിട്ടുണ്ട്. നാം ഒരു ചായ കുടിക്കുമ്പോൾ, ഒരു വീട്ടിൽ ചെന്ന് ഒരു സഹോദരി നമുക്ക് ചായ കൊണ്ടുവന്നു, നമ്മൾ കപ്പെടുത്ത് ചായ കുടിക്കുമ്പോൾ തുളുമ്പി ഒരു ഒരു അല്പം ചായ നമ്മുടെ കത്തിൽ വീണു, അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രത്തിൽ വീണു. നമ്മളെ ചെയ്യും, നമ്മൾ വേഗം ചായക്കപ്പ അവിടെ വെച്ചിട്ട് പോയി അത് കഴുകിക്കളയും. കഴുകിക്കളഞ്ഞില്ലെങ്കിലോ? കഴുകിക്കളഞ്ഞില്ലെങ്കിലും എന്ത് സംഭവിക്കും? കഴുകിക്കളഞ്ഞില്ല, നാം നമ്മുടെ വഴിക്കെല്ലാം പോയി. അതെല്ലാം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ, അത് കുറെ നേരം അങ്ങനെ ഇരുന്ന് കഴിയുമ്പോ എന്ത് സംഭവിക്കും? അത് താഴേക്ക് താഴേക്ക് ഇറങ്ങി, അതിന്റെ ആ പുറന്തോടിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ആ നമ്മുടെ ഷഫിന്റെ അല്ലെങ്കിൽ സാരിയുടെ ആ സ്റ്റഫില് സ്റ്റഫില് വരും. സ്റ്റഫ് എന്ന് പറഞ്ഞാൽ എന്താ എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ചിലപ്പോ കടയിലൊക്കെ ചെന്ന് ചില സാധനങ്ങളെല്ലാം വാങ്ങുമ്പോ, സാരിയും ഷഫും ഒക്കെ വാങ്ങുമ്പോൾ നമ്മൾ ചിലപ്പോ അതിന്റെ കളറെല്ലാം കണ്ട് ആ നല്ല മറൂൺ കളറിലിരിക്കുന്നു, സന്തോഷം എന്ന് വിചാരിച്ച് നമ്മൾ വാങ്ങുമ്പോ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ പറയും, അതൊക്കെ പിടിച്ചു നോക്കിട്ട് പറയും, ഇത് കളറൊക്കെ കൊള്ളാത്ത പോലെ, പക്ഷെ ഇതിന്റെ ഒരു സ്റ്റഫ് പോലെ, ഇതിന്റെ ഒരു സ്റ്റഫ്, അതിന്റെ അതിന്റെ ആ ഫൈബറാണത്, അതിന്റെ ആ അതിന്റെ ആ അതിനെ അതാക്കുന്ന ആ ഘടകമാണത്. നമ്മൾ പലപ്പോഴും അതിന്റെ ആ പുറത്തുള്ള മനോഹരമായ കളറെല്ലാം കണ്ട് സന്തോഷിച്ചേ പോകും. എന്നാൽ അതിനെക്കുറിച്ച് അറിയാവുന്നവർ പറയും എന്ത് ചെയ്യും? അതിന്റെ സ്റ്റഫിലേക്ക്, അതിന്റെ ഫൈബറിലേക്ക്, അതിലേക്ക് അവർക്കൊരു നോട്ടം വരും. നിങ്ങൾ ഈ കാപ്പി അല്ലെങ്കിൽ ചായ അല്ലെങ്കിൽ വീണ ആ കളങ്കം അത് കഴുകിക്കളഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് ക്രമേണ അടിഞ്ഞ് 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 അത് അതിന്റെ സ്റ്റഫില്, അതിന്റെ ഫൈബറില് അത് കടന്നു വരും. പിന്നീട് വലക്കിയൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ പുറമേ ഉള്ള ഒരാൾക്ക് അത് കാണാനായിട്ട് കഴിഞ്ഞെന്ന് വരികയില്ല. പക്ഷേ അതിനെ ഒരു ഒരു കണ്ണാടിയുടെ കീഴിൽ കൊണ്ടുവന്ന് പിടിച്ചു നോക്കുമ്പോൾ അതിന്റെ ഫൈബറില് അതിന് അത് ആ കളങ്കം കാണാനായിട്ട് കഴിയും. പിന്നുള്ളവരെ, ആത്മാവിലെ കന്മഷം എന്ന് പറയുന്നത് ഈ നിലയിലാണോ? അപ്പോസ്തലൻ പൗലോസ് ഇതിനെക്കുറിച്ച് ഒരു ബോധ്യമുള്ളത് കൊണ്ട് എഫേസ്യർ എഴുതിയ ലേഖനത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് പോലെ ഒരു കാര്യം പറയുന്നുണ്ട്. എഫേസ്യർ എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം, കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കുകയും സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. ഇവിടെ ഇതാ പൗലോസ് കഴുകി കളയാനൊരു സാവകാശം നമുക്ക് തരിക. എത്ര നേരമുണ്ട്? 24 മണിക്കൂർ, അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്ന വരെ ഒരു സാവകാശം നമുക്ക് തന്നിരിക്കുക. അതിനകം ഇത് കഴുകി കളഞ്ഞില്ലെങ്കിൽ എന്തോ സംഭവിക്കും. എന്തിനാ പൗലോസ് സൂര്യൻ അസ്തമിക്കുന്നതിന് വേണ്ടി ഈ കാര്യം സെപ്പറേറ്റ് ചെയ്യണം, ഇത് പരിഹരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാ? കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കും, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. 24 മണിക്കൂർ കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്ത് സംഭവിക്കും? ഇത് കേവലം ഒരു ചെറിയ കഴുകൽ കൊണ്ട് മാറിപ്പോവുകയില്ല. അത് അത് അതിന്റെ ആത്മാവില്, അതിന്റെ ഫൈബറിൽ, അതിന്റെ സ്റ്റഫിന് കയറി പിടിക്കും. പിന്നെ പിന്നെ ആ സഹോദരനെ കാണുമ്പോൾ പിന്നെയും ഉണ്ട്, പക്ഷെ ഉള്ളിലൊരു എന്തോ ഒരു കാര്യമുണ്ട്. എവിടെയാണ് സംഭവിച്ചത്? നീ ഇത് സംഭവിച്ച ഉടനെ പോയി ദൈവസന്നിധിയിൽ ചെന്ന് ഈ കഴുകിന് പ്രാപിക്കാതെ അതിന്റെ മേൽ പല കാര്യങ്ങളും വന്ന് അറിയാനായിട്ട് നീ കാത്തു കാത്തി കാത്തിരുന്നു. ഇപ്പോഴും നിന്റെ ആത്മാവിനൊരു കളങ്കമായി അത് മാറിക്കഴിഞ്ഞു. പ്രിയമുള്ളവരെ, നാം എത്രയും ഗൗരവമായിട്ട് ഈ കാര്യങ്ങൾ എടുക്കണം. എന്തുകൊണ്ടാ? ദൈവിക വഴികൾ നടക്കുന്ന ഒരാൾ ക്ഷമ ചോദിക്കാനും കാര്യങ്ങൾ ക്രമപ്പെടുത്താനും വെച്ചു താമസിപ്പിക്കരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് ക്രമേണ നീ ഉദ്ദേശിക്കാത്ത ഒരു തലത്തിലേക്ക് അത് ആഴ്ന്നിറങ്ങിപ്പോകാനായിട്ട് ഒരു സാധ്യതയുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കിത് ഗൗരവമായിട്ട് എടുക്കാം. അപ്പോസ്തലനായ പൗലോസ് ഇത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം പഴയ നിയമമെല്ലാം വളരെ വ്യക്തതയുള്ള ഒരാളായിരുന്നു. ആവർത്തന പുസ്തകത്തിൽ ഇതിന് സമാനമായ ഒരു വാക്യം നമ്മൾ കാണുന്നുണ്ട്. ആവർത്തന പുസ്തകം 24-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം, ദരിദ്രനെയും അഗതി ദരിദ്രനും അഗതിയുമായ കൂലിക്കാരനെ നീ പീഡിപ്പിക്കരുത്. നോക്കുക, പഴയ നിയമത്തിൽ ഇസ്രായേലിന് കൊടുക്കുന്ന ആ കൽപ്പനകളാണ്. അവിടെ നിന്റെ പട്ടണത്തിലുള്ള പരദേശികളിലോ ദരിദ്രനും അഗതിയുമായ കൂലിക്കാരനെ നീ പീഡിപ്പിക്കരുത്. അവന്റെ കൂലി അന്നേക്കന്ന് കൊടുക്കണം. സൂര്യൻ അതിന്മേൽ അസ്തമിക്കരുത്. നോക്കുക, വലിയവനായ ദൈവം എത്ര കൊച്ചു കാര്യങ്ങളിൽ വരെ ശ്രദ്ധാലുവായിരുന്നു. തന്റെ ജനത്തിന് കൊടുക്കുന്ന കൽപ്പനകൾ നോക്കുക. നിങ്ങളെ ഒരുത്തനെ വിളിച്ച് പണി ചെയ്യിപ്പിച്ചാൽ എന്ത് ചെയ്യണം? അവന്റെ കൂലി അന്നേരം തന്നെ കൊടുത്താൽ ഒന്ന് വിട്ടേക്കണം. അതിന്റെ മേലെ സൂര്യൻ അസ്തമിക്കാൻ വെച്ചേക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു പ്രയോഗം തന്നെ പൗലോസിന് ആ കടമെടുത്തുകൊണ്ട് പറയുന്നു, നിന്റെ കോപത്തിന്റെ മേലെ എന്ത് ചെയ്യരുത്, സൂര്യൻ അസ്തമിക്കരുത്, അവന്റെ കൂലി അങ്ങ് കൊടുത്തേക്കണം. ആ പലരും കൂലി കൊടുക്കാമെന്ന് വിചാരിക്കുമ്പം നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, നിനക്കൊരു കൂലി വെച്ചിട്ടുണ്ട്, നീ എന്നോട് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ആ നിലയിലാണ് ചിന്തിക്കുന്നത്. പക്ഷെ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ കൊടുത്തു വീട്ടേണ്ട കൂലി എന്താണ്? അവൻ കൊടുത്തു വീട്ടേണ്ട കൂലി ക്ഷമയാണ്. ക്ഷമയാണ് നമ്മുടെ വലിയവനായ കർത്താവ് അതാണ് കാണിച്ചു തന്നു. തന്നെ ആളുകളെ ക്രൂശിക്കുകയും പിടിച്ച് അവമാനിക്കുകയും ക്രൂശിന് മുന്നതിനായിട്ട് കിടന്നപ്പോ കർത്താവ് വിചാരിച്ചില്ല, എന്നാലേ ഞാൻ ഇനി ഈ മരണമൊക്കെ കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് വന്നിട്ട് ഇവരൊക്കെ കണ്ടിട്ട് ഇവരുടെ പാപങ്ങളെ ക്ഷമിക്കാം, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് കർത്താവ് തീരുമാനിച്ചില്ല. കർത്താവ് പകരം ആ ക്രൂശിന് കിടന്നുകൊണ്ട് അതേ സമയത്ത് തന്നെ പറഞ്ഞു, പിതാവേ പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. നോക്കുക, കർത്താവിനെ ക്ഷമിക്കാനുള്ള അല്ലെങ്കിൽ ക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു റെഡിനെസ്, അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് അതെത്ര വേഗമാണ് കർത്താവ് ചെയ്യുന്നത്. തന്നെ പീഡിപ്പിച്ചവർക്ക് തനിക്ക് പകരം കൊടുക്കാനുള്ള കൂലി എന്ന് പറയുന്നത് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്നുള്ള ആ നിലയിൽ ഒരു പകരം വീട്ടലിന്റെ കൂലിയല്ല, മറിച്ച് എന്താണ്? ക്ഷമയുടെ കൂലി. അവൻ അതാണ് അർഹതയുള്ളത്. ഓ, നിനക്ക് വേണ്ടി ജോലി ചെയ്തവന്റെ ആ കൂലിയിന് സൂര്യൻ അസ്തമിക്കരുത് എന്ന് പറയുമ്പോൾ ഇതേ പ്രയോഗം പൗലോസ് തെസലോനിക്കർ ലേഖനത്തിൽ എടുത്തുകൊണ്ട് പറയുന്നു, നിന്റെ കോപത്തിന്റെ മേൽ സൂര്യൻ അസ്തമിക്കരുത്. അസ്തമിച്ചാൽ അത് അതിന്റെ ഫൈബറിലേക്ക് കടന്നു വരും. പ്രിയമുള്ളവരെ, ആത്മാവിനുള്ള കന്മഷം എന്ന് പറയുന്നത് ഈ നിലയിലാണ്. ഈ നിലയിൽ നമുക്ക് ഇതിനെ കാണാമോ എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു മനോഹരമായ ഒരു ചിന്തയെന്നുള്ള നിലയിൽ ഞാൻ ഈ കാര്യം ഈ നിലയിലാണ് എടുപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആത്മാവിനെ കന്മഷം എന്ന് പറയുമ്പോൾ അതിന് വേറൊരു വ്യാഖ്യാനം പലരും പറയാറുണ്ട്. ആത്മാവ് എന്ന് പറയുമ്പോൾ എന്താണത്? അത് കർത്താവ് സിംഹാസനസ്ഥനായിരിക്കുന്ന സ്ഥലമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേഹം, ദേഹി, ആത്മാവ് ഈ നിലയിലെ മൂന്ന് ഘടകങ്ങളുള്ളപ്പോ കർത്താവ് അവിടുന്ന് സിംഹാസനം വിട്ടിരിക്കുന്നത് എവിടെയാണ്? ഒരുവിധ ഉള്ളിൽ കർത്താവ് ബന്ധപ്പെട്ടിരിക്കുന്നത് എവിടെയാണ്? തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആത്മാവിന് മനുഷ്യന്റെ ആത്മാവുമായിട്ട് മാത്രമാണ് സംവദിക്കാനായിട്ട് കഴിയുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ പലരും പറയുമല്ലോ, നമ്മൾ കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കുക, നമ്മൾ ഈ തമ്പിയുടെ ഹൃദയം എന്നൊക്കെ പറഞ്ഞ ചില നമ്മുടെ ട്രാക്റ്റുകൾ, മനോഹരമായ ചില ട്രാക്റ്റുകളൊക്കെ വായിച്ചിട്ടുണ്ട്. അത് അവനെ ഹൃദയം കൊടുത്ത് ഹൃദയത്തിലേക്ക് കർത്താവ് സിംഹാസനമിട്ടിരിക്കുന്നു, അവിടെ നിന്ന് അന്യചിന്തകളെല്ലാം അതാ മാറിപ്പോകുന്നു. ഇങ്ങനെയുള്ള മനോഹരമായ പടങ്ങളൊക്കെ ആ ട്രാക്കിൽ നമ്മൾ കണ്ടിട്ട് കേട്ടിട്ടൊക്കെ ഉണ്ട്, വായിച്ചിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് പലപ്പോഴും കർത്താവ് തന്നെ സിംഹാസനമിട്ടിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ് എന്ന് നമ്മൾ കരുതുന്നു. അത് ശരിയാണ് ഒരർത്ഥത്തിൽ. ബൈബിള് ഹൃദയം എന്ന് പലപ്പോഴും പറയുന്നത് ആ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ ഇരിപ്പിടമായ ആ ആത്മാവിനെ ഉദ്ദേശിച്ചാണ്. ഒരു ക്രിസ്തുഹച്ചൻ ആഗമിക്കുന്ന കാര്യങ്ങളെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് അവൻ വാതിൽക്കൽ നിന്ന് വിട്ടുന്നു. നീ നിന്റെ വാതിൽ തുറന്നു കൊടുക്കാൻ, അത് കേവലം നമ്മുടെ അനുഭൂതികളുടെ വാതിലല്ല. ഹൃദയം എന്ന് പറയുന്ന അനുഭൂതികളുടെയോ ചിന്തകളുടെയോ വാതിലല്ല, അത് ആത്മാവിന്റെ വാതിൽ തന്നെയാണ്. പോട്ടെ, ഹൃദയമായാലും ആത്മാവായാലും ദൈവയുടെ സിംഹാസനസ്ഥനായിട്ട് അവിടുന്ന് അവിടെ ഇരിക്കുന്നു. ആ അവിടെ അങ്ങനെ ഇരിക്കുന്ന ആ ആത്മാവിൽ വരാവുന്ന കന്മഷം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സിംഹാസനത്തിനോടൊപ്പം മറ്റെന്തെങ്കിലും വിഗ്രഹങ്ങളിലൂടെ കടന്നു വന്നാൽ അതവിടെ ഒരു കന്മഷമായി മാറിക്കാണ്. കന്മഷം എന്ന് പറയുമ്പോ അല്ലെങ്കിൽ ഒരു കളങ്കം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ അതിനെ അതാക്കുന്ന ആ ഘടകത്തോടൊപ്പം വേറെന്തെങ്കിലും ഒരു ഘടകം കൂടെ കടന്നു വരുമ്പോഴാണ് അവരെ കളങ്കമായി മാറുന്നത്. അങ്ങനെയാണല്ലോ, വേറെന്തെങ്കിലും ഒരു കാര്യം കൂടെ അതിനോടൊപ്പം കടന്നു വരുന്നു, അവിടെ ഒരു കളങ്കമുണ്ടായി എന്ന് പറയും. എന്നാൽ അത് മാത്രമേ ഉള്ളെങ്കിൽ കളങ്കമില്ല. നമ്മുടെ ഹൃദയത്തിലെ നമ്മുടെ ആത്മാവിന് കർത്താവ് സിംഹാസനത്തിനായിട്ട് അവിടെ നിൽക്കുമ്പോ എന്താ നമ്മൾ കാണേണ്ടത്? ഓ കർത്താവേ, നീ മാത്രം എന്റെ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ എന്റെ ആത്മാവിലായിരിക്കുമ്പോ എനിക്ക് ആത്മാവിനൊരു കന്മഷം കടന്നു വരാനായിട്ട് കഴിയില്ല. വെളിച്ചങ്ങളുടെ ദൈവമായ കർത്താവ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവരായ ദൈവം, അവിടുന്ന് സിംഹാസനമിട്ട് എന്റെ ആത്മാവിലായിരിക്കുമ്പോ അവിടെ മറ്റൊന്നിനെ കടന്നു വരാനായിട്ട് കഴിയില്ല. എന്നാൽ ദൈവത്തിനുള്ള നിന്റെ ജീവിതത്തിലെ ഒന്നാം സ്ഥാനം നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ ആ കാര്യത്തിൽ ഒരു കുറവ് വന്നാൽ, ഒരു പക്ഷേ ക്രിസ്ത്യ ജീവിതത്തിലെ തുടക്കത്തിൽ കസാലയെ മുഴുവൻ മാത്രമേ എനിക്കുള്ളൂ എന്നുള്ള നിലയിൽ ആ നിലയിൽ ഒരു ഗൗരവം നിനക്കും എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ നാളുകൾ കഴിഞ്ഞപ്പോ മറ്റു മനവും അതിന്റെ സ്ഥാനത്ത് കടന്നു വന്നു. ഓ, എനിക്കൊരു ശുശ്രൂഷയുണ്ട്, ഞാൻ ഇന്ന് രാവിലെ ദൈവത്തിനെ ശുശ്രൂഷിക്കേണ്ട ആളാണ്. ഓ, ശുശ്രൂഷ കർത്താവാണോ ഇപ്പൊ പ്രധാനം, ശുശ്രൂഷയാണോ പ്രധാനം എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് ഒന്ന് ആലോചിക്കണം. നിൽക്കണേ, ഏതാ പ്രധാനമൊന്നൊന്ന് ആലോചിച്ചോട്ടെ. ഒരു കാലത്ത് നിനക്ക് അങ്ങനെ ആയിരുന്നില്ല. നീ പറയും ശുശ്രൂഷയല്ല ഒന്നും വേണ്ട, എനിക്കെന്റെ കർത്താവ് മാത്രം മതി, ആ നിലയിലായിരുന്നു. ഇന്ന് നിനക്കെന്ത? ഇന്ന് നിനക്ക് വളരെ നല്ല കാര്യമാണ്, പക്ഷെ കർത്താവിനോടൊപ്പം മറ്റു ചിലതുകൂടെ സഹോദരന്മാരുടെ ചില അഭിപ്രായം, ഓ ആളുകളുടെ ചില അംഗീകാരം, ഇതിന്റെ വാക്കിന് കിട്ടേണ്ട ഒരു വില, ഇങ്ങനൊക്കെ നിനക്ക് മറ്റു പലതും കൂടെ നീ കർത്താവിരിക്കേണ്ട സിംഹാസനത്തിന് കടന്നു വന്നിരിക്കുക. പ്രിയമുള്ളവരെ, ഞാൻ എന്റെ ജീവിതത്തിന് വളരെ വെല്ലുവിളിച്ചിട്ടുള്ള ഒരു വചനം ഒരു ദൈവഭക്തൻ എഴുതിയത് ഇങ്ങനെയാണ്: ഒന്നുകിൽ കർത്താവ് നിന്റെ ജീവിതത്തിന്റെ മുഴുവൻ കർത്താവാണ്, അല്ലെങ്കിൽ അവിടുന്ന് നിനക്ക് കർത്താവേ ആയിരിക്കുന്നില്ല എന്നാണ് ആ വചനം. നിങ്ങൾക്കത് വ്യക്തമായോ? ഒന്നുകിൽ യേശു കർത്താവ്, യേശു തമ്പുരാൻ നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ ആധിപത്യവും അവിടുന്ന് എടുക്കും, നമ്മുടെ മുഴുവൻ കർത്താവായിട്ട് അവിടുന്ന് ഇരിക്കും. നമ്മൾ അങ്ങനെ ഒരു ഒന്നാം സ്ഥാനം ആ സിംഹാസനം മുഴുവനായിട്ട് ദൈവത്തിന് കൊടുക്കാതെ വേറെ ചിലവിനെ കൂടെ വേറെ ചില വിഗ്രഹങ്ങളെ കൂടെ കൊണ്ടുവന്നാൽ എന്തെങ്കിലും യേശു നിനക്ക് ഒരു കാലത്തും പിന്നെ കർത്താവായിട്ട് ആ നിലയിൽ ഇരിക്കുകയില്ല എന്ന് പറയുക. ഓ, കർത്താവിന് വേറൊന്നും ഒന്നിനോട് ചേർന്ന് തന്റെ ആധിപത്യം പങ്കുവെക്കാനായിട്ട് കഴിയില്ല. ഒന്നുകിൽ അവിടുന്ന് മാത്രം കർത്താവ്, അല്ലെങ്കിൽ അവിടുന്ന് നിനക്ക് കർത്താവല്ല. നിനക്ക് ഏത് തിരഞ്ഞെടുക്കാം? ഓ, ആത്മാവിൽ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുവൻ, ദൈവമേ നീ എന്റെ ആത്മാവിൽ സിംഹാസനസ്ഥനായിട്ട് ഇരിക്കണം. അവിടെ വേറൊരു കളങ്കം വരാനായിട്ട്, വേറൊരു വിഗ്രഹം വരാനായിട്ട്, ഓ എന്റെ കുഞ്ഞുങ്ങൾ, അവരുടെ ഭാവി, ഞാൻ ചെയ്യാൻ പോകുന്ന ഇന്നിന്റെ കാര്യങ്ങൾ, ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഇന്നിന്റെ പദ്ധതികൾ, ഇതൊന്നും ഒന്നും ഒന്നും ദൈവമേ ഞാനും നീയും തമ്മിലുള്ള ആ ബന്ധത്തിനിടയിൽ കടന്നു വന്ന് ആ സിംഹാസനത്തെ കൈയടക്കരുത്. എന്തുകൊണ്ട് കൈയടക്കരുത്? അങ്ങനെ കൈയടക്കിയാൽ കർത്താവ് ആ സിംഹാസനം ഉപേക്ഷിച്ചിട്ട് പോകും എന്നുള്ളതാണ്. അവിടുന്ന് ഒന്നുകിൽ നിന്റെ ജീവിതത്തിന്റെ കർത്താവാണ്, അല്ലെങ്കിൽ അവിടുന്ന് നിനക്ക് കർത്താവേ അല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. പിന്നെയുള്ളവരെ, ആത്മാവിനെ കന്വേഷണം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇതായിരിക്കാം: ഈ സിംഹാസനത്തിൽ മറ്റേതെങ്കിലും ഒരു വിഗ്രഹം അത് കടന്നു വന്നിട്ടുണ്ടോ? ഓ, സർവശക്തനായ കർത്താവിന്റെ പുത്രനും പുത്രിയുമായിട്ട് നീ ഞാൻ വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജഡത്തിലെ കന്വേഷങ്ങളും ആത്മാവിനെ കന്വേഷങ്ങളും ഈ നിലയിൽ കഴുകിക്കളയാനായിട്ട്, അതിനെ പൂർത്തീകരിക്കാനായിട്ട്, അതിനെ തികയ്ക്കാനായിട്ട്, വിശുദ്ധിയിൽ അതിനെ തികയ്ക്കാനായിട്ട് നമ്മളോട് ഈ വചനം ആവശ്യപ്പെട്ടിരിക്കും. നമ്മളതിനെ തികച്ചാൽ എന്തായി തീരും? നാം രണ്ട് തിമത്തിയോസിന് ഒരു മനോഹരമായ വചനം കാണുന്നുണ്ടല്ലോ. രണ്ട് തിമത്തിയോസ് രണ്ടാം അധ്യായം അതിന്റെ 20-ാമത്തെ വചനം: എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെളിയും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെളിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. നോക്കുക, ഒരു വലിയ വീടിനെ കുറിച്ച് ഇവിടെ പറയും. ഈ വലിയ വീട് ഏതാണ്? ദൈവസഭയാണ്. ദൈവസഭയാണ് ആ വലിയ വീട്. ആ വലിയ വീട്ടിൽ പലതരത്തിലുള്ള സാമാനങ്ങളുണ്ട്. പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയുണ്ട്. അവയിൽ ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കും. നമുക്ക് വളരെ പരിചിതമാണല്ലോ, നമ്മുടെ വീട്ടിൽ തന്നെ പലതരത്തിലുള്ള പാത്രങ്ങളുണ്ട്. നമ്മൾ ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന പാത്രമല്ല ഡൈനിങ് ടേബിളിൽ കൊണ്ടുവെക്കുന്നത്. തക്ക സമയത്ത് കറി ഒഴിക്കാൻ ഒരു പാത്രം കാണാത്തപ്പോൾ ഇവിടെ നിന്ന് ചെന്ന ഒരു പാത്രം എടുത്തുകൊണ്ട് വന്നല്ല കറി വിളമ്പി വെക്കുന്നത്. ഓ, ചില കാര്യങ്ങൾ മാന്യ കാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. പാത്രങ്ങൾക്ക് അതിന്റേതായ പ്രയോജനമുണ്ട് ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ പൊന്നുകൊണ്ടുള്ള ഒരു പാത്രത്തിനും മരം കൊണ്ടുള്ള ഒരു പാത്രത്തിനും തമ്മിൽ ഉടമസ്ഥന്റെ കണ്ണിൽ ഒരു വ്യത്യാസമുണ്ട് എന്നുള്ളത് നീയും ഞാൻ അറിഞ്ഞിരിക്കണം. എന്നാൽ പ്രിയമുള്ളവര്, ഇത് കേൾക്കുമ്പോ നിങ്ങളുടെ ആരെങ്കിലും മനസ്സിന് ഞാന് വെറും കളിമണ്ണ് കൊണ്ടുള്ള ഒരു പാത്രമാണ്, ഞാന് മരം കൊണ്ടുള്ള ഒരു പാത്രമാണ്, പൊന്നും വെള്ളിയും കൊണ്ടുള്ള പാത്രം ഇഞ്ചാരും ഇഞ്ചാരും ഒക്കെയാണ്, ഞാൻ വെറും ഒരു ഹീനകാര്യത്തിൽ ഉപയോഗിക്കുന്നവരാണ് ഉപയോഗിക്കപ്പെടുന്നവരാണ് എന്നിങ്ങനെയും ഒരു കുറ്റബോധം, ഒരു നിരാശ ആരുടെയെങ്കിലും ഹൃദയത്തിൽ കടന്നു വരുന്നുണ്ടോ? ഉണ്ടെങ്കിലും നിനക്കിത് ആ ഒരു സന്തോഷ വാർത്ത. അതിന്റെ തൊട്ട് താഴെ എന്താ വായിക്കുന്നത്? ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെളിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. നോക്കുക, ഹീനപാത്രത്തിനും മാനപാത്രമാകാം എന്നുള്ളതാണ് ഇവിടുത്തെ സുവിശേഷം. സത്യാർത്ഥ ഇതാണ്. നമ്മുടെ നാട്ടിലെങ്ങനെ നമ്മുടെ വീടുകളിലെങ്ങനെ അങ്ങനെ സംഭവിക്കുകയില്ല. മരം കൊണ്ടുള്ള ഒരു പാത്രം കുറച്ച് കഴിയുമ്പം ആ മരം കൊണ്ടുള്ള പാത്രം തന്നെ തന്നെ ശുദ്ധീകരിച്ചു കഴിയുമ്പം സ്വർണം കൊണ്ടുള്ള പാത്രമായി. ഈ വലിയ വീട്ടിൽ എന്ത് സംഭവിക്കും? മരം കൊണ്ടും കളിമണ്ണ് കൊണ്ടുമുള്ള പാത്രത്തിന് വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടുമുള്ള ഒരു പാത്രമായി തീരാനുള്ള ഒരു വലിയ സാധ്യത ഇവിടെ ഇതാ കാണുന്നു. എങ്ങനെ അത് കഴിയും? ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുക. നോക്കുക, വീണ്ടും നമ്മൾ തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങളിലേക്ക് അത് വെളിച്ചം വീശുന്നു. ഇവയെ വിട്ടകന്ന് എന്തെല്ലാമാണ് വിട്ടകലേണ്ടത്? ഈ അധ്യായത്തിൽ തന്നെ വിട്ടകലേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പല വാക്യങ്ങളിലും പറയുന്നുണ്ട്. അതിന്റെ 16-ാമത്തെ വാക്യം, ഭക്തിവിരുദ്ധമായ വൃതാലാപങ്ങളെ ഒഴിഞ്ഞിരിക്കുക, വിട്ടുകളക. ആ വാക്കാർക്ക് അസക്തി അധികം മുതിർന്നു വരും, അവരുടെ വാക്ക് അർബുദവ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. കുമനോസ് ഫിലക്രോസ് അവരുടെ കൂട്ടത്തിലുള്ളവരായിരുന്നു, അവർ സത്യം വിട്ടുതെറ്റി. നോക്കുക, അങ്ങോട്ടും ഇങ്ങോട്ട് ചില കാര്യങ്ങളെല്ലാം പറഞ്ഞു ഫലത്തിലുണ്ടായിപ്പോയി, ഭക്തിവിരുദ്ധമായിപ്പോയി, വളരെ സാധാരണ കാര്യമായിപ്പോയി. ആ വലിയ തെറ്റുകളൊന്നും കൊലപാതകമോ വ്യഭിചാരമോ പോലെയുള്ള തെറ്റുകൾ ചെയ്തതായിട്ട് ഇവിടെ പറയുന്നില്ല. കുടുംബോസോ ഫിലിത്തോസോ ഇവരൊന്നും ആ നിലയിലുള്ള ചില കാര്യങ്ങൾ ചെയ്തതായിട്ടല്ല പറയുന്നത്. പക്ഷേ അവരെ ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അതുണ്ടോ? ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളുണ്ടോ? എന്താത്? നമുക്കത് അറിയാം. പ്രിയമുള്ളവര്, അത് വിട്ടൊഴിയുക. അതുപോലെ തന്നെ വിട്ടൊഴിയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് 22-ാമത്തെ വാക്യത്തിൽ അതിന്റെ തൊട്ട് താഴെ തന്നെ പറയുന്നുണ്ട്, യൗവനമോഹങ്ങളെ വിട്ടോടി. നോക്കുക, വിട്ടുകളയേണ്ട ചില കാര്യങ്ങൾ. ഇതിന്റെ തലേ അധ്യായത്തില് ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ 4-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം, 1 തീമത്തിയോസ് 4-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം പല കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെ ഒഴിഞ്ഞിരിക്കുക. യൗവനമോഹങ്ങളെ വിട്ടോടുക. പല കാര്യങ്ങളെ പ്രിയമുള്ളവര് നമുക്ക് വിട്ടോടാനും കളയാനും തന്നെത്താനെ വെറുപ്പാക്കാനും ഉള്ള സാധ്യതയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. നിന്റെ ജീവിതത്തില് അസൂയ, നിഗളം, മറ്റുള്ളവരെ കുറിച്ച് ശേഷം ഈ നിലയിലുള്ള പല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, കൈപ്പ്, ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുമ്പോൾ എന്ത് ചെയ്യാൻ കഴിയും? ഒരു മാനപാത്രമായി തീരാൻ കഴിയും. ഹീനപാത്രമാണ് നീ ഇന്ന്, ഹീനപാത്രമായിരിക്കുന്നു, പക്ഷെ മാനപാത്രമായി തീരാനുള്ള ഒരു വലിയ സാധ്യത ഇതാ ഇവിടെ കാണുന്നു. പ്രിയമുള്ളവരെ, ഈ വലിയ വീട്ടിൽ ആ നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ഇതിനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. നമ്മുടെ ജഡത്തിലെ കന്മഷങ്ങൾ, ആത്മാവിലെ കന്മഷങ്ങൾ ഇത് നീക്കി ദൈവമുമ്പാകെ നമ്മുടെ വിശുദ്ധിയെ നമുക്ക് തികയ്ക്കാം. എന്തുകൊണ്ട് തികയ്ക്കണം? നമ്മളെ അവിടുത്തെ പുത്രനും പുത്രിയുമാക്കി തീർക്കാൻ ദൈവത്തിന് പ്രസാദമായിരിക്കുന്നു. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുണ്ട്, ദൈവം ചില കാര്യങ്ങൾ ചെയ്തു തീർത്തു. ആ അടിത്തറയിൽ നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്, കർത്താവേ, ഞാൻ ഇത്രയും നാളൊരു ഹീനപാത്രമായിട്ട് എന്റെ അടുത്ത് വരുന്നവർക്കൊന്നും ആ നിലയില് സന്തോഷം പകരുന്ന ഒരു പാത്രമായിരുന്നില്ല ഞാൻ. എന്നാൽ കർത്താവേ, ഞാനൊരു മാന്യപാത്രമാകാൻ എന്നെ തന്നെ വെടിപ്പാക്കാനായിട്ട് ഞാൻ ഹൃദയം വയ്ക്കുന്നു എന്ന് നിനക്ക് പറയാൻ കഴിയുമോ? അങ്ങനെ പറയാൻ കഴിഞ്ഞാൽ കർത്താവ് നിനക്ക് അതിന് വേണ്ട സഹായം തരും, അതിന് വേണ്ട കൃപ തരും. നീ വചനം കേൾക്കുമ്പോ ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഇത് ആരെ കൊണ്ട് കഴിയും? ഞാൻ പലവട്ടം ശ്രമിച്ചിട്ട് എനിക്കത് കഴിഞ്ഞില്ലല്ലോ. ഒരു വിധത്തിന് ഞാൻ ആ സഹോദരിയുമായിട്ടുള്ള വാക്കുകൾക്കൊക്കെ ഒന്ന് പറഞ്ഞു തീർത്തതേ ഉള്ളൂ. അപ്പോൾ ഇതാ അത് കഴിഞ്ഞപ്പോൾ വേറൊരു കയ്പിലേക്ക് കടന്നു വന്നിരിക്കും. ഇങ്ങനെയാണോ നിന്റെ അനുഭവം? ഇത് ആരും എന്നെ സഹായിക്കും? എന്നെ കൊണ്ട് തന്നെത്താൻ വെടിപ്പാക്കാനായിട്ട് കഴിയുന്നില്ലോ? ഇതാണോ നിന്റെ ഹൃദയത്തിലെ നിലവിളി? സഹോദര സഹോദരി, ഒരു മനോഹരമായ ഒരു വാക്യം എബ്രായർ എഴുതിയ ലേഖനത്തിൽ നാം കാണുന്നുണ്ട്. ആ വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. എബ്രായർ എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ ഒടുവിലത്തെ വചനം, അതിന്റെ 16-ാമത്തെ വചനം, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ദൈവത്തിന്റെ സിംഹാസനം, ആ സിംഹാസനത്തെ എന്താ പേര് പറയുന്നത്? കൃപാസനം. കൃപ, ഗ്രേസ്, കൃപാസനമാണത്. ആ കൃപാസനത്തിന് അടുത്ത് നിനക്ക് ചെല്ലാൻ കഴിയും. നീ ചെന്നിട്ട് പറയണം, കർത്താവേ, എനിക്ക് ആ കാര്യത്തിന് അത് കാര്യങ്ങൾ നന്നായി പോകാനായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്കത് കഴിയുന്നില്ല, നീ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ തക്ക സമയത്ത് തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാൻ. പലരും ഈ തൽസമയത്തുള്ള സഹായത്തിനുള്ള കൃപയെന്ന് പറഞ്ഞാൽ ഓടി അങ്ങോട്ട് ചെല്ലുമ്പോൾ തക്ക സമയത്ത് ബസ് കിട്ടുന്നതിനെ കുറിച്ചൊക്കെയാണ്. അത്രയുള്ള അവരുടെ സഹായത്തിനുള്ള തുക. എനിക്ക് അതിനകത്ത് പ്രശ്നമില്ല, ഒരു ബസ്സോ രണ്ട് ബസ്സോ പൊക്കോട്ടെ, എനിക്ക് എന്റെ സഹോദരനോടുള്ള കോപത്തിൽ നിന്ന് വിജയം വേണം. തൽസമയത്ത് എനിക്ക് സഹായം ആവശ്യം അവിടെയാണ്. എനിക്ക് ദൂഷണം പറയുന്ന എന്റെ സ്വഭാവത്തിൽ നിന്ന് എനിക്ക് വിടുതൽ വേണം. എനിക്കെന്റെ അശുദ്ധമായ ചിന്തകളിൽ നിന്ന് മോചനം വേണം. തൽസമയത്ത് സഹായം അവിടെയാണ്. പ്രിയമുള്ളവരെ, നാം ദൈവം വെച്ചിരിക്കുന്ന ഈ ഉദവികളെയൊക്കെ നമ്മുടെ ഒരു ഭൗതിക തലത്തിലേക്ക് വലിച്ചു താഴ്ത്താതെ നമുക്കിതിനെ ഗൗരവത്തോടെ എടുക്കാം. നമുക്ക് കർത്താവിനോട് പറയാൻ, കർത്താവെ എനിക്ക് സഹായം ആവശ്യമാണ്, നിന്റെ കൃപാസനത്തിന് മുമ്പാകെ ഞാൻ വരുന്നു. കൃപാസനത്തിന് മുമ്പിൽ ഞാൻ വരുന്ന കർത്താവെ, നിന്റെ ആ സിംഹാസനത്തിന്റെ പേര് അത് തന്നെയാണ്, കൃപാസനം എന്ന് തന്നെയാണ്. ഞാൻ അതിനടുത്തേക്ക് വരുന്നു. നീ തക്ക സമയത്ത് ആവശ്യത്തിന് എനിക്ക് കൃപ തരുമല്ലോ. കർത്താവെ, ഞാൻ ഇതേവരെ വന്നതുപോലെ ഒരു ഹീനപാത്രമായിട്ട് ഈ ഭവനത്തിലായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു മാനപാത്രമായിട്ട് എനിക്കാകണം. എന്റെ ജഡത്തിലേയും എന്റെ ആത്മാവിലേയും കന്മഷങ്ങൾ മാറി ദൈവത്തിലുള്ള വിശുദ്ധിയെ തികപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതിനായിട്ട് എന്നെ സഹായിക്കണമേ എന്നാൽ പറയും. ഏത് സമയത്ത് നിന്ന് ആ നിലയിൽ ഒരു നിലവിളുണ്ടാവും. ദൈവം സഹായത്തിനായിട്ട് കൃപാസനത്തിൽ ആസനസ്ഥനാണ് എന്നുള്ള കാര്യം നിന്റെ ഹൃദയത്തിന്റെ കണ്ണുകളൊന്ന് കാണട്ടെ. അവിടുന്ന് ആ സിംഹാസനത്തിലുണ്ട്, കൃപാസനത്തിൽ അവിടുന്ന് ഇരിക്കുന്നു. ആര് തന്റെ അടുത്ത് ആ നിലവിളിയോടെ കടന്നു വരും എന്നാണ് അവിടുന്ന് നോക്കുന്നത്. ആര് കടന്നു വരുമോ അവർക്ക് തക്ക സമയത്ത് അവിടുന്ന് സഹായത്തിനുള്ള കൃപ അവിടുന്ന് നൽകും. നമുക്ക് കർത്താവിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലാം. നമുക്ക് ഒന്നും 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 കർത്താവിൽ നിന്ന് എളുപ്പാനായിട്ടോ കർത്താവിന്റെ അടുത്ത് ഒരു പുതിയൊരു മുഖം വെച്ചോ, ആ മനോഹരമായ ഒരു പുതിയൊരു മുഖം മൂടി വെച്ചോ കർത്താവിന്റെ അടുത്ത് ചെല്ലണ്ട. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് കടന്നു ചെല്ലാം. കർത്താവെ, എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹമുണ്ട്, എന്നെ സഹായിച്ചാട്ട്. അടുത്ത വാഗ്ദാനം അതാണെന്ന് അവിടുന്ന് എന്നെ പുത്രനും പുത്രിയുമായിട്ട് വിളിച്ചിരിക്കുമ്പോൾ ഏതാശയോടെ അവിടെ നിന്നെ വിളിച്ചോ അതിന് പൂർണ്ണമായിട്ട് ആ നിലയിൽ വില കൊടുത്ത് മുന്നോട്ട് വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ജനത്തിനെയും ആത്മാവിനെയും കന്മഷങ്ങളെ വെടിപ്പാക്കുവാനായിട്ട് വിശുദ്ധിയെ തുകപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പറഞ്ഞ് നമുക്ക് ആ കൃപാസനത്തിനടുത്തേക്ക് എല്ലാം ദൈവം നമ്മെ സഹായിക്കും. അവിടുന്ന് അവരുടെ സുഹാസനത്തിലുണ്ട്. ആമേൻ.